പ്രൈസ് ദ ലോർഡ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 7 തിരുവചനങ്ങൾ 10 മുതൽ 14 വരെ. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുക, അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യെശയ്യ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, രക്ഷകൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലയളവിൽ രക്ഷകനെ സംബന്ധിച്ചുള്ള വിവിധ പ്രവചനങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയാണ്. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 7:14 വാക്യം, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നാണ് നമ്മൾ പൊതുവെ വായിച്ചു കേൾക്കുന്നതും പരിചയമുള്ളതും. പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. പക്ഷേ ഇവിടെ POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് യെശയ്യയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പോൾ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നായി. എന്താണ് ഈ വ്യത്യാസത്തിൻ്റെ അർത്ഥം? അതിലുപരി എന്താണ് ഈ അടയാളം? എന്താണിതിൻ്റെ അർത്ഥം? യേശുവിൽ പൂർത്തിയായൊരു പ്രവചനമാണ് ഇതെന്ന് സുവിശേഷകന്മാർ എടുത്തു കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമായി, പ്രവചനമായി നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പ്രവചനത്തിൻ്റെ അർത്ഥം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഗ്രഹിക്കുക ആവശ്യമാണ്. എങ്കിലേ ഈ യുവതിയും കന്യകയും തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും ഈ പ്രവചനത്തിൻ്റെ പശ്ചാത്തലവും അർത്ഥവും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് ഈ പ്രവചനം നമ്മൾ കാണുന്നത്. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ കാണുന്നതും യെശയ്യയുടെ പുസ്തകത്തിലാണ്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഈ പ്രവചനങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. യെശയ്യയുടെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ആദ്യത്തെ പ്രവചനവും ഈ ഇമ്മാനുവൽ പ്രവചനമെന്ന് അറിയപ്പെടുന്ന പ്രവചനമാണ്. ഇത് കടന്നു വന്ന സാഹചര്യം, ഈ പ്രവചനം നൽകപ്പെട്ട സാഹചര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. BC 750 മുതൽ ഏതാണ്ട് 700 വരെയുള്ള കാലഘട്ടത്തിലാണ് യെശയ്യ പ്രവാചകവൃത്തി അനുഷ്ഠിച്ചിരുന്നത്. അത് ജെറൂസലം കേന്ദ്രമാക്കിക്കൊണ്ട് യൂദയായിലായിരുന്നു. ജെറൂസലം, യൂദയ എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രവുമായി അല്പം ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് വളരെ വേഗം ചുരുക്കം കാര്യങ്ങൾ ഇസ്രായേൽ ചരിത്രത്തെക്കുറിച്ച് അനുസ്മരിക്കുക. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം സീനായി മലയുടെ അടിവാരത്ത് ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ ജനമായി തീർന്നു. ദൈവം അവരെ അത്ഭുതകരമായി വഴി നയിച്ച് കാനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചു. കാനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ നയിച്ചത് ജോഷുവയായിരുന്നു. ജോഷുവയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് 150 വർഷങ്ങൾ ന്യായാധിപന്മാരെന്നറിയപ്പെടുന്ന നേതാക്കന്മാരാണ് ഇസ്രായേൽക്കാരെ നയിച്ചിരുന്നത്. ഫിലിസ്തീനരുടെയും ചുറ്റുമുള്ള മറ്റ് ജനതകളുടെയും നിരന്തരമായ ആക്രമണങ്ങളാൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ ഒരു ജനമായിരുന്നു. അവർക്ക് അത്യാവശ്യമുണ്ടാകുന്ന സാഹചര്യത്തിൽ ദൈവം ഒരു നേതാവിനെ നൽകും, ഒരു കരിസ്മാറ്റിക് ലീഡർ എന്ന് പറയാവുന്ന രീതിയിൽ. ആവശ്യ സാഹചര്യത്തിൽ ദൈവം ഉയർത്തുന്ന, കൊണ്ടുവരുന്ന ഒരു നേതാവ് അവർക്ക് സംരക്ഷണം നൽകും. അങ്ങനെ വലിയ 6 ന്യായാധിപന്മാർ, ചെറിയ 6 ന്യായാധിപന്മാർ എന്നറിയപ്പെടുന്ന 12 ന്യായാധിപന്മാരുടെ ചരിത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ അവസാനത്തേത് സാമുവേലാണ്. ഈ 12 പേരിൽ അവസാനം പുതുതായിട്ട് വരുന്നത് സാമുവേൽ. സാമുവേലിൻ്റെ പ്രവർത്തനങ്ങൾ സാമുവേലിൻ്റെ പുസ്തകം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സാമുവേലിൻ്റെ വാർദ്ധക്യമാകുമ്പോഴേക്കും ഇസ്രായേൽക്കാരുടെ നില വളരെ ഗുരുതരമായ അപകടത്തിലായി. അവർക്കെതിരെയുള്ള ഫിലിസ്തീർ അവർക്കെതിരെ യുദ്ധം ചെയ്തു. ഫിലിസ്തീരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ വിശ്വാസ കേന്ദ്രമായ ഉടമ്പടിയുടെ പേടകം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്നൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തോട് അപേക്ഷിച്ചു, സാമുവേലിൻ്റെ അടുക്കൽ മാധ്യസ്ഥത്തിന് വേണ്ടി യാചിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. അങ്ങനെ ഇസ്രായേലിൻ്റെ യാചനയ്ക്ക് വഴങ്ങി ദൈവം അവർക്കൊരു രാജാവിനെ കൊടുത്തു, സാവൂൾ. സാവൂൾ 1030 രാജാവായി, 1010 അദ്ദേഹം തിരസ്കൃതനായി വധിക്കപ്പെട്ടു. 20 വർഷത്തെ ഭരണത്തിന് ശേഷം ദാവീദാണ് ഇസ്രായേലിനെ ഒരു ശക്തമായ രാജ്യമായി അഥവാ സാമ്രാജ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത്. 1010 മുതൽ 970 വരെയുള്ള 40 വർഷം ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. ഏതാണ്ട് 1000 ആണ്ടോടുകൂടിയാണ് ദാവീദിന് ദൈവം ഒരു വലിയ വാഗ്ദാനം നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിഷയമാക്കിയ ദാവീദിന് നൽകിയ വാഗ്ദാനം, ദാവീദിൻ്റെ തന്നെ പുത്രൻ ദാവീദിന് സിംഹാസനത്തിൽ എന്നേക്കും വാസമുറപ്പിക്കുമെന്നും അവൻ്റെ ഭരണത്തിന് അവസാനമുണ്ടാവുകയില്ല എന്നും ആ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്നും ദൈവം നൽകിയ വാഗ്ദാനം. ആ വാഗ്ദാനം പലതരത്തിൽ ആവർത്തിക്കപ്പെടുകയുണ്ടായി. ഉദാഹരണത്തിന് 89-ാം സങ്കീർത്തനം ഈ വാഗ്ദാനത്തെ ഒരു ഉടമ്പടിയായിട്ടാണ് അവതരിപ്പിക്കുക. 132-ാം സങ്കീർത്തനം ദാവീദ് നൽകിയ ഉടമ്പടിയെക്കുറിച്ച് വീണ്ടും പറയും. 2-ാം സങ്കീർത്തനത്തിലും 110-ാം സങ്കീർത്തനത്തിലും ഈ ദാവീദ് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ വിശ്വാസം, ദൈവം തങ്ങളെ സംരക്ഷിക്കുന്നുള്ള വിശ്വാസം അടിയുറച്ചിരുന്ന ഈ പ്രവചനമായിരുന്നു നാഥാൻ്റെ പ്രവചനം. ദാവീദിൻ്റെ മകൻ സോളമൻ, മഹാനായ മഹാജ്ഞാനിയായ സോളമൻ, അദ്ദേഹത്തിൻ്റെ ഭരണം 40 വർഷം ദീർഘിച്ചു. പക്ഷേ ആ ഭരണം അവസാനിക്കുമ്പോഴേക്കും ഇസ്രായേൽ വീണ്ടും വലിയ അപകടത്തിൻ്റെ വക്കിലെത്തി. സോളമൻ്റെ മരണത്തിന് ശേഷം 931 രാജ്യം രണ്ടായി പിളർന്നു. വടക്ക് 10 ഗോത്രങ്ങൾ ഒരുമിച്ച് ഇസ്രായേൽ എന്ന പേരിൽ ഒരു പുതിയ രാജ്യം രൂപീകരിച്ചു. തെക്ക് യൂദായും ബെഞ്ചമിനും ഒരുമിച്ച് ജെറൂസലത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് യൂദായ എന്ന പേരിൽ ആ രാജ്യം നിലനിന്നു തുടർന്നു. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിരന്തരമായ ശത്രുതയുണ്ടായിരുന്നു. ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിയുമ്പോഴേക്കും ശത്രുത വർദ്ധിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയാകുമ്പോഴേക്കും കിഴക്ക് ഒരു വലിയ സാമ്രാജ്യ ശക്തി ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കാണാം. അസീറിയ മറ്റു ജനതകളെയെല്ലാം തോൽപ്പിച്ചു വലിയൊരു സാമ്രാജ്യമായി ഉയരുന്ന അസീറിയ അതിൻ്റെ ജൈത്രയാത്ര പടിഞ്ഞാറോട്ട് ആരംഭിച്ചു. പ്രദേശങ്ങളെല്ലാം കീഴടക്കി മുന്നേറുന്ന അസീറിയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെറിയ ചെറിയ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി സഖ്യം ചേരാനായിട്ട് തീരുമാനിച്ചു. BC 740 മുതൽ 727 വരെ അസീറിയ ഭരിച്ച തിഗ്ലാത് പിലേസർ 3-ാമനാണ് ഈ രാജാവ്. ചുറ്റുപാടുമുള്ള ജനതകളെയെല്ലാം കീഴടക്കി പടിഞ്ഞാറോട്ടുള്ള ജൈത്രയാത്ര ആരംഭിച്ചു. ചെറിയ രാജ്യങ്ങൾക്കൊന്നും ചെറുത്തു നിൽക്കാൻ സാധിക്കില്ല എന്ന് തോന്നി. ഒറ്റയ്ക്ക് നിന്നാൽ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഈ ചെറു രാജ്യങ്ങൾ ഒരുമിച്ചുകൂടി ഒരു സഖ്യം ചെയ്യാൻ തീരുമാനിച്ചു. ആ സഖ്യത്തിന് മുൻകൈയെടുത്തത് സിറിയയുടെ രാജാവായ റസീൻ. റസീൻ 740 മുതൽ 732 വരെ രാജാവായിരുന്നു. സിറിയയുടെ രാജാവായ റസീനും ഇസ്രായേലിൻ്റെ രാജാവായ പെക്കാഹ് 737 മുതൽ 732 വരെ രാജാവായിരുന്ന വ്യക്തി. അപ്പോൾ സിറിയയുടെ റസീനും ഇസ്രായേലിൻ്റെ പെക്കാഹും ഒരു സഖ്യം ഉണ്ടാക്കി ചുറ്റുപാടുമുള്ള ജനതകളെ ഈ സഖ്യത്തിന് പ്രേരിപ്പിച്ചു. യൂദായോടും സഖ്യം ചെയ്യാനായിട്ട്, ഈ സഖ്യത്തിൽ ചേരാനായിട്ട് ആവശ്യപ്പെട്ടു. ഒരു സൈനിക സഖ്യമായിരുന്നു. വളരെ ശക്തമായ കൊടുങ്കാറ്റ് പോലെ അടിച്ചുയർന്നു വരുന്ന ഈ അസീറിയയെ ചെറുത്തു നിൽക്കാൻ ചെറു രാജ്യങ്ങൾ ഒരുമിച്ചുകൂടി ചെയ്യുന്ന ഒരു സഖ്യം. യൂദായുടെ രാജാവ് ആഹാസ്, 20 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. 20-ാം വയസ്സിൽ 736 രാജാവായ ആഹാസ്. ഈ സംഭവം നടക്കുന്നത് 735 അസീറിയയുടെ കടന്നാക്രമണത്തിനെതിരെ ചെറുത്തു നിൽക്കാനായി തങ്ങൾ തയ്യാറാക്കിയ സഖ്യത്തോട് ചേരാൻ ആഹാസിനെ അവർ നിർബന്ധിച്ചു, റസീനും പെക്കാഹും. പക്ഷേ ഈ ചെറു രാജ്യങ്ങളുടെ കൂടെ കൂടിയാൽ തൻ്റെ അസ്തിത്വം അപകടത്തിലാകും എന്ന് ആഹാസ് ഭയപ്പെട്ടു. തന്നെയുമല്ല, ഈ വൻശക്തിയായ അസീറിയയെ ചെറുത്തു നിൽക്കാൻ ഈ ചെറിയ ശക്തികൾക്കൊന്നും സാധിക്കുകയില്ല എന്ന് അദ്ദേഹം ന്യായമായും വിശ്വസിച്ചു. അതുകൊണ്ട് സഖ്യത്തിൽ ചേരാൻ ആഹാസ് വിസമ്മതിച്ചു. ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കി. തെക്ക് പടിഞ്ഞാറുള്ള യൂത സഖ്യത്തിൽ ചേരാതെ നിൽക്കുമ്പോൾ അത് തങ്ങൾക്കൊരു ഭീഷണിയായിത്തീരും എന്ന് സഖ്യകക്ഷികൾ മനസ്സിലാക്കി. അതുകൊണ്ട് ആദ്യമേ യൂദായെ ആക്രമിച്ച് കീഴടക്കുക, യൂദായിൽ പുതിയൊരു ഭരണകർത്താവിനെ സ്ഥാപിക്കുക, ഇതായിരുന്നു റസീൻ്റെയും പെക്കാഹിൻ്റെയും ഉദ്ദേശ്യം. ഈ ഒരു ഉദ്ദേശത്തോടുകൂടി അവർ യൂദായെ കടന്ന് ആക്രമിച്ചു. സാഹചര്യം യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദാ രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോഥാമിൻ്റെ പുത്രൻ ആഹാസിൻ്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറൂസലമിനെതിരെ യുദ്ധത്തിന് വന്നു. എന്നാൽ അവർക്ക് അതിനെ കീഴടക്കാൻ സാധിച്ചില്ല. അതിർത്തിയിൽ യുദ്ധം. വടക്ക് നിന്ന് സിറിയയും ഇസ്രായേലും ഒരുമിച്ച് യൂദായെ ആക്രമിക്കുന്നു. തെക്ക് ഏദോമ്യർ യുദ്ധത്തിന് വരുന്നു. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി വിശേഷിപ്പിക്കുന്നു, വിശദീകരിക്കുന്നുണ്ട്. പുഴ വടക്കു നിന്നും തെക്കു നിന്നും ഒരുമിച്ച് യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക? ഈ പ്രതിസന്ധിയിലാണ് യേശയ്യ കടന്നു വരുന്നത്. യേശയ്യ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ആഹാസ് ഒരു തീരുമാനമെടുത്തിരുന്നു. ശക്തനായ തിഗ്ലാത്ത് പിലേസറിൻ്റെ സഹായം തേടുക. അസീറിയയോട് ചേർത്ത് നിൽക്കുന്നതിന് പകരം അസീറിയയോട് സഖ്യം ചെയ്യുകയാണെങ്കിൽ തനിക്കെതിരെ നീങ്ങുന്ന സിറിയയെയും ഇസ്രായേലിനെയും അസീറിയ പരാജയപ്പെടുത്തിക്കൊള്ളും എന്ന് ആഹാസ് വിചാരിച്ചു. അതുകൊണ്ട് അസീറിയയുമായി സഖ്യം ചെയ്യാൻ ഉള്ളിൽ തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി ശക്തമായ ബലിയർപ്പണങ്ങൾ നടത്തുകയും ചെയ്തു. സ്വന്തം പുത്രനെ പോലും ബലിയർപ്പിച്ചുകൊണ്ടാണ് ആഹാസ് ഇതിനുവേണ്ടി ഒരുങ്ങുന്നത്. ഈ ഒരു ചുറ്റുപാടിൽ ദൈവം യേശയ്യയെ അയക്കുകയാണ് ആഹാസിൻ്റെ അടുക്കിലേക്ക്. യേശയ്യയുടെ പുസ്തകം 7-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. സിറിയ എഫ്രൈമിനോട് സഖ്യം ചെയ്തിരിക്കുന്നുവെന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം വിറച്ചു. കർത്താവ് യേശയ്യയോട് അരുളി ചെയ്തു, നീ പുത്രനായ ഷെയർയാശൂബുമൊത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീഥിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക, ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. ഇതാണ് ദൈവം ആദ്യമേ കൊടുക്കുന്ന വാഗ്ദാനം. ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ടു തീക്കൊള്ളി നിമിത്തം റസീൻ്റെയും സിറിയയുടെയും റമാലിയായുടെ പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നമുക്ക് യൂദായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിൻ്റെ പുത്രനെ അതിൻ്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയും എഫ്രായീമും റമാലിയയുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായി സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആഹാസിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി തബേലിൻ്റെ പുത്രനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് സഖ്യമായി മുന്നോട്ട് പോകാനാണ് സിറിയയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം യേശയ്യയിലൂടെ പറയുന്നതാണ്, ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. ഭയപ്പെടാതിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല മാനുഷികമായ ചിന്താഗതിയിൽ നോക്കുമ്പോൾ ആഹാസിന്. കാരണം രണ്ടു രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ വടക്ക് നിന്ന് ആക്രമിക്കുന്നു, തെക്കു നിന്ന് ഏതോമും കടന്നാക്രമിക്കുമ്പോൾ എങ്ങനെ സമാധാനമായിരിക്കാൻ സാധിക്കും? അതിനേക്കാൾ ശക്തിയുള്ള ആരുടെയെങ്കിലും സഹായം തേടുകയല്ലാതെ മറ്റെന്താണ് കരണീയമായിട്ടുള്ളത്? പക്ഷേ ദൈവം രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്കപ്പുറത്ത് മറ്റൊരു സഹായം വാഗ്ദാനം ചെയ്യുകയാണ്. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, 7-ാം വാക്യം. അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. സിറിയയുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിൻ്റെ തലവൻ റസീനുമാണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രൈം ചിന്ന ഭിന്നമാക്കപ്പെടും. 65 എന്നുള്ളത് 6 അഥവാ 5 എന്ന് വിവർത്തനം ചെയ്യാവുന്നതാണ്. മേലിൽ അതൊരു ജനമായിരിക്കുകയില്ല. എഫ്രൈമിൻ്റെ തലസ്ഥാനം സമറിയായും അധിപൻ റമാലിയായുടെ പുത്രനുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. ആദ്യമേ പറഞ്ഞു, ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. അത് അവസാനിക്കുന്ന ഇങ്ങനെയാണ്, വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. ഇതൊരു വലിയ സാഹസത്തിനുള്ള ആഹ്വാനമാണ്. എല്ലാ ഭാഗത്തും ശത്രുക്കൾ കടന്ന് ആക്രമിക്കുമ്പോൾ ദൈവം എന്നെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കാൻ ഒരു രാജാവിന് സാധിക്കുമോ, ഭരണാധിപന് സാധിക്കുമോ? വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വസ്ഥത ലഭിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് വീണ്ടും ആഹാസിനോട് പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടുകൊള്ളുക. ദൈവം സംരക്ഷിക്കുമെന്നതിന് നിനക്ക് അടയാളം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കൂ. എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഏതടയാളം വേണമെങ്കിലും, ആകാശം പോലെ ഉന്നതമോ പാതാളം പോലെ അഗാധമോ ഉള്ള ഏത് അടയാളവും ഏത് ചോദിക്കാം. ഇവിടെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിതനാവുകയാണ് ആഹാസ്. അടയാളം ചോദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ ദൈവം വാക്കു പാലിച്ചില്ലെങ്കിലോ? അപ്പോൾ വീണ്ടും അപകടത്തിലാവും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാളും മെച്ചം രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ ആശ്രയിക്കുന്നതാണ് എന്ന് ആഹാസ് തീരുമാനിച്ചു. ഈ തീരുമാനം മറച്ചു വയ്ക്കാൻ ഒരു കാപട്യത്തിൻ്റെ മുഖം മൂടി ധരിക്കുകയാണ്, തൻ്റെ ഭക്തിയുടെ മുഖം മൂടി. അതുകൊണ്ട് ആഹാസ് പ്രതീക്ഷിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. കർത്താവിനെ പരീക്ഷിക്കുകയില്ല എന്നാണ് ആഹാസ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവിനെ പരീക്ഷിക്കുക തന്നെയാണ്. രാജാവിൻ്റെ കാപട്യം മനസ്സിലാക്കിയ യേശയ്യ പറയുന്നത് ഇപ്രകാരമാണ്, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യരെ അസഹ്യപ്പെടുത്തിയത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അപ്പോൾ ദൈവം നിനക്കൊരടയാളം തരാൻ പോവുകയാണ്. നീ ചോദിച്ചില്ലെങ്കിലും നിനക്ക് അടയാളം തരും. എന്താണ് അടയാളം? യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചേക്കാം. സാധാരണ യുവതികളാണല്ലോ ഗർഭം ധരിക്കുക, വൃദ്ധരല്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ പ്രവചനത്തിൻ്റെ പ്രത്യേകത? അതുകൊണ്ട് തന്നെ ചോദ്യവിഷയമാകുന്നു, ഇത് യുവതി എന്നാണോ വിവർത്തനം ചെയ്യേണ്ടത്? ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അൽമ എന്നതാണ്. അൽമ എന്ന പദത്തിന് ഗർഭധാരണ ശേഷിയുള്ള ഋതുമതിയായ സ്ത്രീ എന്നാണ് അർത്ഥം. അവരുടെ കന്യാത്വത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. എപ്രകാരമാണ് ഈ സ്ത്രീ ഗർഭം ധരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും സൂചനയില്ല. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന അടയാളം യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നതിനേക്കാൾ കൂടുതൽ അടുത്ത വാക്യമാണ്. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. അപ്പോൾ 7:14 നിൽക്കുന്നില്ല പ്രവചനം, തുടർന്ന് വായിക്കുകയാണ്. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പേ നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. 2 അല്ലെങ്കിൽ 3 വർഷം മേ അവശേഷിക്കൂ. അതിനു മുമ്പേ ഈ രണ്ടു രാജ്യങ്ങളും നാമാവശേഷമാകും. അതാണ് നൽകുന്ന വാഗ്ദാനം. ഇപ്പോഴും ജനിക്കാൻ പോകുന്ന ഗർഭം ധരിച്ച് ഒരു ശിശു ജനിക്കാൻ പോകുമ്പോൾ ആ ശിശുവിന് നന്മതിന്മ തിരിച്ചറിയാനുള്ള പ്രായമാകുന്നു. 2 വയസ്സാകുന്നതിന് മുൻപേ നിങ്ങൾ ഭയപ്പെടുന്ന ഈ രാജ്യങ്ങൾ നാമാവശേഷമാകും. ഇതാണ് അടയാളം. രാജാവിനെ സംബന്ധിച്ചിടത്തോളം 100, 100, 500 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അടയാളമാവുകയില്ല. കാരണം രാജാവിന് ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത്. വടക്ക് നിന്ന് ഇസ്രായേലും സിറിയയും ആക്രമിക്കുന്നു, തെക്ക് നിന്ന് യൂത ആക്രമിക്കുന്നു. ഈ രാജ്യങ്ങൾ എന്നെ കീഴടക്കാതിരിക്കുന്നതിന് ദൈവത്തിനെ ഞാൻ ആശ്രയിക്കണമെങ്കിൽ ആ ദൈവം എന്തടയാളമാണ് എനിക്ക് തരിക? 700 വർഷങ്ങൾക്ക് ശേഷം ഒരു ശിശു ജനിക്കുമെന്ന് പറയുന്നത് കൊണ്ട് ആഹാസിനെ സംബന്ധിച്ച് അതെങ്ങനെ അടയാളമാവുക? തീർച്ചയായിട്ടും അത് ആഹാസിന് അടയാളമാവുകയില്ല. ആഹാസിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരടയാളം ഇതാണ്. 2 വർഷം കൂടിയാ 3 വർഷം കാത്തു നിൽക്കുക, ദൈവം നിന്നെ സംരക്ഷിക്കും. അപ്പോൾ അൽമ എന്ന പദത്തിന് യുവതി എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ ഇതിവിടം കൊണ്ട് പ്രവചനം ആരും അവസാനിക്കുന്നില്ല. ഈ പ്രവചനത്തിൻ്റെ തുടർന്നുള്ള വിശദീകരണങ്ങൾ നമ്മൾ കാണും. അതിനു മുമ്പേ പ്രവചനത്തിൻ്റെ ബാക്കി ഭാഗം കൂടി കാണുക. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ നാമാവശേഷമാകും. പക്ഷേ എന്താണ് ബാലൻ തൈരും തേനും ഭക്ഷിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇത് തർക്കവിഷയമാണ്. തൈരും തേനും ഭക്ഷിക്കുന്നത് സമൃദ്ധിയുടെ അടയാളമായി കരുതുന്നവരുണ്ട്. തേനും പാലും ഒഴുകുന്ന ദേശമെന്ന് കാനാൻ ദേശത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ. പക്ഷെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണും തൈരും തേനും ഭക്ഷിക്കുന്നത് ഒരു സമൃദ്ധിയുടെ അല്ല, വറുതിയുടെയും ക്ഷാമത്തിൻ്റെയും ഒക്കെ അടയാളമായും വിശദീകരിക്കാമെന്ന്. കാരണം നിങ്ങൾ ഭയപ്പെടുന്ന രണ്ടു രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. യൂദായിലും എഫ്രയും വേർതിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ, അസീറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിൻ്റെയും ജനത്തിൻ്റെയും നിൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും. തീർന്നില്ല. അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുനിന്ന് ഈച്ചകളെയും അസീറിയ രാജ്യത്തിൻ്റെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും. അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽപ്പുറങ്ങളിലും വന്നുകൂടും. അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങി ക്ഷൗരക്കത്തികൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലിലെ രോമവും താടിയും ക്ഷൗരം ചെയ്യും. ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും 2 ആടുകളെയും വളർത്തും. അവ സമൃദ്ധമായി പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും. ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും. അപ്പോൾ തൈരും തേനും ഭക്ഷിക്കുമെന്ന് സമൃദ്ധിയേക്കാൾ കൂടുതൽ വരാൻ പോകുന്നൊരു വറുതിയുടെയൊക്കെ അടയാളമാണ്. എന്താണ് കാരണം? അസീറിയ തന്നെ കടന്ന് ആക്രമിക്കാൻ പോകുന്നു. ഇവിടെ ഏശയ്യ നൽകുന്ന അടയാളം ഇതാണ്. ദൈവം നിനക്ക് സംരക്ഷണം നൽകും, നീ വിശ്വസിക്കുക. പറഞ്ഞിരുന്നു വിശ്വസിക്കുന്നില്ലെങ്കിൽ നിൻ്റേക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല എന്ന്. അസീറിയെ ആശ്രയിക്കാൻ പോകുന്നത് അപകടകരമാണെന്നും ഏശയ്യ പറഞ്ഞു വെച്ചു. പക്ഷേ ഏശയ്യയുടെ വാക്കുകൾ വിശ്വസിക്കാൻ ആഹാസ് തയ്യാറായില്ല. ആഹാസ് അസീറിയയെ ആശ്രയിച്ചു. തുടർന്നുള്ള കഥകൾ നമ്മൾ അടുത്ത വിഷയത്തിൽ കാണാൻ ശ്രമിക്കുകയാണ്. ഈ പ്രവചനം തന്നെ നമുക്ക് മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഇപ്പോഴേ ഏശയ്യയുടെ പുസ്തകം 7:14 സാഹചര്യത്തിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് തന്നെയാണ് വിശദീകരണം. പക്ഷേ ഏശയ്യയുടെ കാലം കഴിഞ്ഞു, ആഹാസിൻ്റെ കാലവും കഴിഞ്ഞു. അതിനുശേഷം യൂത പരാജയപ്പെട്ടു, ബാബിലോൺ കടന്ന് ആക്രമിച്ചു, ഇസ്രായേലിൻ്റെ രാജഭവനവും നഷ്ടപ്പെട്ടു. പ്രവാസമായി. കാലം കഴിഞ്ഞു. പക്ഷേ പ്രവാചക വചനത്തിന് പ്രവാചകനോ പ്രവാചകൻ്റെ സമകാലികരോ മനസ്സിലാക്കിയതിലും ആഴമേറി അർത്ഥമുണ്ടായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. പ്രേശിയായുടെ പ്രവചനം വലിയൊരു പ്രത്യാശയുടെ ഉറവിടമായി അവശേഷിച്ചു. കാലക്രമത്തിൽ അൽമ എന്ന പദം മറ്റൊരു വിശദീകരണത്തിന് വഴിമാറി. പ്രത്യേകിച്ചും 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തവർ അൽമ എന്ന പദത്തിന് പാർത്തേനോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുക. പാർത്തേനോസ് എന്നാൽ കന്യക എന്നാണ് അർത്ഥം. പുരുഷ സംസർഗം ഇല്ലാത്ത ഒരു സ്ത്രീ, യുവതി എന്നത് കന്യക എന്നാണ് വിവർത്തനം ചെയ്യുകയായി. ഇപ്പോഴും 3-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും വളരെ വ്യക്തമായി ഈ പ്രവചനത്തിൻ്റെ അർത്ഥം കന്യക എന്നു തന്നെയാണെന്ന് മനസ്സിലായി. ഇതാണ് പിൽക്കാലത്ത് പ്രചാരത്തിൽ വന്നത്. ഈ ഒരു വിവർത്തനമാണ്, ഗ്രീക്കിൽ നിന്നെടുത്ത വിവർത്തനമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് യേശയ്യായുടെ പ്രവചനം യേശുവിൽ പൂർത്തിയായി എന്ന് മത്തായി സുവിശേഷൻ രേഖപ്പെടുത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 1:22-23 അപ്പോൾ കന്യാജനനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം യേശയ്യായിൽ തുടങ്ങി യേശുവിൽ പൂർത്തിയാകുന്നതാണ്. പക്ഷേ ഈ വാഗ്ദാനം അഥവാ പ്രവചനം സാവകാശമാണ് വ്യക്തത പ്രാപിച്ചത്. പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ പ്രവാചകൻ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴമേറിയ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് എന്ന് വിശദമാക്കുന്ന ഒരു പ്രവചനമായത്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ പുത്രനാണ് രക്ഷ നൽകുക. ആ പുത്രനാണ് യേശു. നസറത്തിലെ മറിയമെന്നൊരു കന്യയുടെ പക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെട്ടു എന്ന് ലൂക്കായും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ജനനം ഒരു കന്യകയിൽ നിന്നായിരുന്നു എന്ന് രണ്ട് സുവിശേഷകന്മാർ വ്യക്തമായി എടുത്തു പറയുന്നു. ഒരു ചരിത്ര വസ്തുതയായി യേശയ്യായിലൂടെ ദൈവം അരുളിച്ചത കാര്യം യേശു ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു. ഈ പൂർത്തീകരണം സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമായി വരുന്നു. അത് യേശയ്യ തന്നെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. ആദ്യത്തേത് സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. ഏതു സാഹചര്യത്തിലും ഭയപ്പെടാതിരിക്കുക. രാഷ്ട്രീയമായ കൂട്ടുകെട്ടുകളിലൂടെ അല്ല സമാധാനം ഉണ്ടാകാൻ പോകുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുക. രണ്ടാമത്തേത് വിശ്വസിക്കുക. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. ഇത് വ്യക്തിയുടെ കാര്യത്തിലും സഭയുടെ കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലും ഒക്കെ പ്രസക്തമാണ്. ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്തവന് സുസ്ഥിതി ഉണ്ടാവുകയില്ല, സമാധാനം ഉണ്ടാവുകയില്ല. അപ്പോൾ ഭയമായിരിക്കും നയിക്കുക. ഇന്ന് നമ്മുടെ സമൂഹത്തെ ഭയം കീഴടക്കുന്നതുപോലെ തോന്നും. പരസ്പരം വിശ്വാസമില്ലായ്മ, ശത്രുത, ഭയം, അയൽക്കാരൻ കടന്നാക്രമിച്ചേക്കുമോ എന്ന് ഭയന്ന് അയൽക്കാർക്കുള്ളതിനേക്കാളും വലിയ ആയുധങ്ങൾ സംഭരിക്കാനുള്ള തിരക്കത്തിലാണ് ഓരോ രാജ്യങ്ങളും. സംഭരിച്ചു വെക്കുന്ന ആയുധത്തിൻ്റെ ശേഷി കൊണ്ട്, പ്രഹരശേഷി കൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തി സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സുസ്ഥിതിയുണ്ടാവുകയില്ല, സമാധാനവും ഉണ്ടാവുകയില്ല. ക്രിസ്മസിൻ്റെ സന്ദേശം ഇതാണ്. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആഗമന കാലത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. വിശ്വസിക്കുക, ദൈവം നിന്നെ കാത്തുകൊള്ളും. അയൽക്കാരനെ വിശ്വസിക്കുക. ശത്രുതയിലൂടെയല്ല, സ്വരുക്കൂട്ടുവയ്ക്കുന്ന ആയുധത്തിൻ്റെ സംഹാരശേഷിയിലൂടെയല്ല നമ്മൾ സമാധാനം സ്ഥാപിക്കേണ്ടത്. ഹൃദയം തുറന്ന് സ്നേഹിക്കാനും ഹൃദയം തുറന്ന് ക്ഷമിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസത്തിൽ നിന്ന് പരസ്പരം വിശ്വസിക്കാനും സാധിക്കുന്നതിലൂടെയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, വിശ്വസിക്കാൻ, സമാധാനമായിരിക്കാൻ, ഭയപ്പെടാതിരിക്കാൻ അവിടെ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ആഹാസ് രാജാവിന് പ്രയാസമായിരുന്നതുപോലെ ഇന്ന് ഞങ്ങൾക്കും സമാധാനമായിരിക്കാൻ പ്രയാസം തോന്നുന്നു. അത്ര ഭീകരമായ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഈ ലോകത്തിൽ സമാധാനം എന്നേക്കുമായി അപ്രത്യക്ഷമായേക്കുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നുണ്ട്. എന്നാലും കർത്താവേ, അവിടുന്ന് ആവശ്യപ്പെടുന്നു, വിശ്വസിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. അവിടുന്നാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ലോകത്തിലേക്ക് സമാധാനത്തിൻ്റെ ദൂതുമായി, അങ്ങയുടെ രാജ്യത്തിൻ്റെ സന്ദേശവുമായി കടന്നു വന്ന തിരുപുത്രനെ സ്വീകരിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. വിശ്വസിക്കാൻ, അങ്ങിലാശ്രയിക്കാൻ, ധൈര്യമായിരിക്കാൻ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.